സ്നേഹിതരെ നമ്മുടെ പഠനം തുടരാം. മൂന്നാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം
ചിന്തിക്കുന്നത്.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണ കേട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവേ. അന്യോന്യം പോഷ്കു പറയരുത്. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
We thank you once again that we can come before your throne of grace by the blood of Jesus Christ your son.
നിരപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിനടുത്തേക്ക് ഞങ്ങൾക്ക് ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ സാവകാശം നൽകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യും.
We thank you because it is the blood shed for us that gives us confidence, that gives us Lord hope and joy to be able to come before your throne.
കർത്താവേ, നിന്റെ സിംഹാസനത്തിനടുത്തേക്ക് വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നത്, ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടതായ നിന്റെ പുത്രന്റെ രക്തമാകയാൽ നിന്നെ
സ്തുതിക്കും.
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ നിലവിളിക്ക് ചെവി തുറക്കുകയും ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം. കർത്താവേ, നിന്റെ ആത്മാവിനെ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നീ പക്ഷവാദം ചെയ്യുന്ന മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
കർത്താവേ, ദൈവത്തിൽ ക്രിസ്തു യേശുവിൽ ഞങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നതോർത്ത് സ്തോത്രം
ചെയ്യും.
നിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ നീ വസിപ്പാനായിട്ട് കടന്നു വന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങളുടെ മധ്യ നിന്ന് സാന്നിധ്യമുള്ളതുകൊണ്ട് സ്തോത്രം
ചെയ്യും.
കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ കടന്നു വന്ന കർത്താവേ, ഞങ്ങൾക്ക് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
Being born again means being united to Jesus Christ.
പുതുതായി ജനിക്കുക എന്നുള്ളതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെടുക എന്നാണ് അർത്ഥം.
True believers are yoked to Jesus.
യഥാർത്ഥ വിശ്വാസികൾ കർത്താവിനോട് ചേർന്ന് നുകമേൽക്കുന്നവരാണ്.
They are united to Christ.
അവർ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരാണ്.
They are not yoked to anything else or anyone else.
മറ്റാരോടെങ്കിലുമോ മറ്റെന്തിനോടെങ്കിലുമോ യുഗത്താൽ ബന്ധിക്കപ്പെട്ടവരല്ല വിശ്വാസികൾ.
They are yoked only to Christ.
അവർ ക്രിസ്തുവിനോട് മാത്രം നുഗത്താൽ ചേർക്കപ്പെട്ടവരാണ്.
മത്തായിയുടെ
ശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം.
Take my yoke upon you.
എന്റെ നുകം ഏറ്റുകൊള്ളുക.
And learn from me.
എന്നോട് പഠിക്കുക.
For I am gentle and lowly in heart.
ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകും.
And you will find rest unto your soul.
നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്നാൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും.
He goes on to say, for my yoke is easy.
എന്റെ നുകം മൃദുവാകുന്നു എന്ന് തുടർന്ന് പറയുന്നു. എന്റെ ചുമട് ലഘുവുമാണ്.
So the true believer shares in the very life of Jesus Christ.
അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവന പങ്കാളിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതുജനനത്തിൽ വിശ്വാസിയിൽ ദൈവത്തിന്റെ ജീവനാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനാണ് ആരംഭിച്ചിരിക്കുന്നത്.
This happens the moment you're born again.
നാം പുതുജനനം പ്രാപിക്കുന്ന നിമിഷത്തിൽ തന്നെ ഇത്
സംഭവിക്കുന്നതാണ്.
തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ വിശ്വാസിയിൽ ഉളവാക്കുന്നു.
The Holy Spirit reproduces Christ-like character in the believer as the believer yields to the work of the Holy Spirit who now lives in him or her.
തന്നിൽ വസിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വാസി തന്റെ ജീവിതം സമർപ്പിക്കുന്നതനുസരിച്ച്, കീഴ്പ്പെടുത്തുന്നതനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തു സഹജമായ സ്വഭാവം വിശ്വാസിയിൽ ഉളവാക്കുന്നു.
So Paul says in Galatians chapter 4 verse 19.
ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്,
My little children for whom I am again in the anguish of childbirth until Christ is formed in you.
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നതായ എന്റെ കുഞ്ഞുങ്ങളെ.
The word formed means reproduced.
ഉരുവാകുക എന്ന പദത്തിന്റെ അർത്ഥം വീണ്ടും ആവിഷ്കരിക്കുക എന്നാണ്.
The fullness of the Godhead bodily dwells in the Lord Jesus Christ.
ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും കർത്താവായ യേശുക്രിസ്തുവിലാണ് ദേഹരൂപമായി വസിക്കുന്നത്.
Let no one fool you by saying that Jesus is not God.
യേശു ദൈവമല്ല എന്ന് ആരും നിങ്ങളെ പറഞ്ഞു വഞ്ചിക്കരുത്.
He is 100% God.
അവൻ 100% ദൈവമാണ്.
100% man.
100% മനുഷ്യനുമാണ്.
Two natures.
രണ്ട് വ്യത്യസ്ത പ്രകൃതങ്ങൾ
in one person.
ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ട്.
And three persons in one being in the Godhead.
ദൈവത്തിന്റെ വ്യക്തിത്വത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളുമുണ്ട്.
The Father, Son, and the Holy Spirit.
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്.
And in the Son.
പുത്രനിലാകട്ടെ രണ്ട് സ്വഭാവങ്ങൾ നാം കാണും. ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യന്റെ സ്വഭാവമുണ്ട്. അവൻ ദൈവവുമാണ്, എന്നാൽ അതേ സമയം അവൻ മനുഷ്യനുമായിരുന്നു. കൊലോസ്ലേഖന്റെ 2:9 ഒൻപതാം
വാക്യം.
അവനിലല്ലോ, അതായത് ക്രിസ്തു യേശുവിൽ, ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നാം അവനിൽ സമ്പൂർണരാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഓരോ വിശ്വാസിയും ഈ സമ്പൂർണതയുടെ ഭാഗഭാക്കുകളാണ് എന്നത്രേ. കൊലോസ്യലേഖനം 2:10 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു.
How do we experience this fullness?
ഈ പൂർണ്ണത നാം എങ്ങനെയാണ് അനുഭവിക്കുന്നത്?
When we spend time in worship, in prayer, and the word of God.
ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവവചന പഠനത്തിലും നാം സമയം ചെലവഴിക്കുമ്പോൾ
this fullness becomes an experience.
ഈ സമ്പൂർണ്ണത നമ്മുടെ അനുഭവമാക്കി തീരുന്നു.
We fellowship with God's people, His church.
നാം ദൈവജനത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നു, അവന്റെ സഭയുടെ കൂട്ടായ്മ ആസ്വദിക്കുന്നു.
And thereby we experience this fullness within His body.
അവന്റെ ശരീരമാകുന്ന സഭയുടെ സഭയിൽ നാം അവന്റെ സമ്പൂർണ്ണത ആസ്വദിക്കുന്നു.
Now if we share His life.
അവന്റെ ജീവനെ നാം പങ്കാളികളാണെങ്കിൽ
then His life must be manifested in us.
അവന്റെ ജീവൻ നമ്മിൽ പ്രാവർത്തികമായി വെളിപ്പെടേണ്ടതുമാണ്.
We said last time that Jesus cannot live in us by his spirit and at the same time permit us to live in sin.
കർത്താവായ യേശുക്രിസ്തു തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുകയും അതേ സമയം നാം പാപത്തിൽ തുടരുകയും ചെയ്യുക അസാധ്യമാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞുവല്ലോ.
So the apostle Paul connected all the doctrinal teaching in the first part of Colossians.
കൊലോസ്യലേഖനത്തിന്റെ 1-ാം ഭാഗത്ത് താൻ നൽകിയതായ ഉപദേശ രൂപങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്
to practical living in the second part of Colossians.
കൊലോസ്യലേഖന 2-ാം ഭാഗത്തെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്.
He applies all this teaching into day-to-day living.
താൻ നൽകിയ ഉപദേശങ്ങളെല്ലാം അനുദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക ക്കണം എന്ന് പറയുന്നു.
3-ാം അധ്യായത്തിലാണ്
അത് ആരംഭിക്കുന്നത്.
1-11
വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയമായതിനെ ഒരു ആഗ്രഹിക്കുക, കാംക്ഷിക്കുക എന്നതൊരു ശീലമാക്കി തീർക്കുക എന്ന് നമ്മോട് പറയും. അതാണ് 1-4 വാക്യങ്ങൾ നമ്മോട്
പറഞ്ഞിരിക്കുന്നത്.
ഭൗമികമായതിനെ മരിപ്പിക്കണം എന്ന് തുടർന്ന് പറയുകയാണ്.
5-9
വാക്യങ്ങൾ അങ്ങനെ പറയും. ക്രിസ്തു സഹജമായത് നാം സ്വായത്തമാക്കി തീർക്കണം എന്ന് പിന്നീട് പറയും. 10-11 വാക്യങ്ങൾ. ആദ്യത്തെ പോയിന്റ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടുവല്ലോ. സ്വർഗീയമായതിനെ ഒരു ആഗ്രഹിക്കുക, കാംക്ഷിക്കുക എന്നതൊരു
ശീലമാക്കുക.
ഭൗമികമായതിനെ മരിപ്പിക്കുക എന്നുള്ളതിനാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. കൊലോസ്യലേഖനം 3-ാം അധ്യായം 5-9 വാക്യങ്ങൾ. 1-4 നമ്മോട് പറഞ്ഞിരിക്കുന്നതായ ആനുകാലികമായ ചിന്തയെ മാറ്റി നിർത്തിയിട്ട്
5-9
വാക്യങ്ങളിൽ താക്കീതുകളിലേക്കാണ് നാം പോകുന്നത്.
10-11
വാക്യങ്ങൾ ഒരു പക്ഷേ അടുത്ത ആഴ്ച നമുക്ക്
പരിശോധിക്കാം.
വിരോധമായിട്ടുള്ളത് കേൾക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. നല്ല ഉപദേശങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുക. തെറ്റായ കാര്യങ്ങളെ കുറിച്ചുള്ള താക്കീതുകളും അപകട സൂചനകളും പറയാതിരിക്കുക എന്ന് പറയുന്നവരുണ്ട്.
കൊലോസ്യലേഖനം
3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ താക്കീതുകളെ നാം കാണുന്നുണ്ട്.
നെഗറ്റീവ് വാർണിംഗ്സ് and commands grow out of positive truths.
ശരിയായ സത്യങ്ങളിൽ നിന്നാണ് തെറ്റായ കാര്യങ്ങളെ കുറിച്ചുള്ള താക്കീതുകൾ ആരംഭിക്കുന്നത്.
That's why Paul writes, put to death therefore.
അതുകൊണ്ടാണ് മരിപ്പിക്കണം എന്ന് നമ്മോട് പറയുന്നത്.
No amount of positive talk about health will cure ruptured appendix.
നിങ്ങളുടെ അപ്പെൻഡിക്സ് പൊട്ടിയാൽ എത്ര തരത്തിലുള്ളതായ നല്ല ഉപദേശങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അത് സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾക്ക് ഒരു സർജന്റെ ഉപയോഗം, സർജന്റെ സഹായം ആവശ്യമുണ്ട്. അത് അവൻ ആ അപ്പൻഡിക്സ് മുറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ആ അപ്പൻഡിക്സ് മുറിച്ചു നീക്കിക്കളയണം. എത്ര ഉപദേശം കേട്ടാലും, ആരോഗ്യത്തെ കുറിച്ച്, സൗന്ദര്യത്തെ കുറിച്ച് എത്ര ഉപദേശം കേട്ടാലും
that won't make a garden beautiful.
ഒരു പൂന്തോട്ടത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുവാൻ അതിന് കഴിയുകയില്ല.
The gardener must pull out the weeds.
തോട്ടക്കാരൻ അവിടെയുള്ളതായ വേണ്ടാത്ത ചെടികളെ പറിച്ചു കളയേണ്ടതാണ്.
So you can't say I need only positive, don't tell me negative.
എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി, ദോഷമായുള്ളത് കേൾക്കുവാൻ താല്പര്യമില്ല എന്ന് പറയരുത്. നല്ലതും ചീത്തയും ഒരുമിച്ച് ചേർന്ന് പോകുന്നവയാണ്.
One without the other leads to imbalance.
ഒന്നും കൂടാതെ മറ്റൊന്ന് അസന്തുലിതമായ ഒരു അവസ്ഥ. കിംഗ് ജെയിംസ് വിവർത്തനത്തിൽ മരിപ്പിക്കുക എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ.
Your members which are upon the earth.
ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുക.
It means put to death.
അതിന്റെ അർത്ഥം മരണത്തിന് വിധേയമാക്കുക എന്നാണ്.
How can this happen?
ഇതെങ്ങനെ സാധ്യമാവും?
In Colossians 3:3.
കൊലോസ് ലേഖനം 3:3.
We died with Christ.
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു.
Therefore we have the spiritual power to put to death the earthly fleshy desires that want to control us.
അതുകൊണ്ട് നമ്മെ നിയന്ത്രിപ്പാൻ ആഗ്രഹിക്കുന്നതായ ജഡികമായ മോഹങ്ങളുടെ മീതെ അതിനെ നിയന്ത്രിപ്പാനായിട്ട് നമുക്ക് ശക്തിയുണ്ട്.
I said last time before we came to Christ.
നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് ഉള്ള കാര്യത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞുവല്ലോ. നാം ആത്മീയമായി മൃതാവസ്ഥയിലായിരുന്നു. നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവുമാണ് നമ്മെ നിയന്ത്രിച്ചിരുന്നത്. നമ്മുടെ ദേഹി എന്നതിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഇച്ഛാശക്തിയും ഉൾക്കൊണ്ടതാണ്.
Around us which caters to the lust of the eyes, lust of the flesh, and the pride of life.
കണ്മോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയൊക്കെ സാധ്യമാക്കി തീർക്കുന്നതായ ലോക വ്യവസ്ഥിതിയെയാണ് പിശാച് ഉപയോഗിക്കുന്നത്.
The world uses Satan uses the system of the world and the nature of sin within us to take control of us.
നമ്മെ നിയന്ത്രിക്കുവാൻ തക്കോണം ലോക വ്യവസ്ഥിതിയും നമ്മുടെ ഉള്ളിലെ ജഡ പാപ പ്രകൃതത്തെയും പിശാച് ഉപയോഗിക്കുന്നു. കാരണം പാപ പ്രകൃതത്തിന് പ്രവർത്തിക്ഷമമാകുന്നത് പഴയ മനുഷ്യനിലൂടെ മാത്രമാണ്. നമ്മുടെ ദേഹിയിൽ പ്രാണനിൽ പഴയ മനുഷ്യനുണ്ട്. അത് പാപപ്രകൃതത്തിന് വിധേയ കീഴ്പ്പെടുന്നതായ സ്വഭാവമുള്ളതാണ്. എന്നാൽ കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് സാധ്യമാക്കിയത്? അവൻ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു. ഇനി ഞാൻ എന്റെ ചിന്തകളും വികാരങ്ങളും ഇച്ഛാശക്തിയും കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? എന്റെ ചിന്താശക്തി, എന്റെ ഇച്ഛാശക്തി, എന്റെ വികാരങ്ങൾ അവയെ കൊണ്ട് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കണം. കാരണം പിശാചിന് നമ്മുടെ മനസ്സ്, വിശ്വാസം നമ്മുടെ മനസ്സിൽ ആവശ്യം
ഉൾക്കൊണ്ടതാണ്.
വിശ്വാസം സാധ്യമാകണമെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഇച്ഛാശക്തിയും പ്രാവർത്തികമാകേണ്ടതാണ്.
And the sinful nature works through the old man to take control of your mind, emotion and your will.
പഴയ മനുഷ്യൻ നമ്മുടെ പ്രാണന്റെ ഭാഗമാണ്. നമ്മുടെ പഴയ മനുഷ്യൻ പാപപ്രകൃതത്തിന് പഴയ മനുഷ്യൻ വിധേയനുമാണ്.
Old man is crucified on the cross.
എന്നാൽ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
So now by faith using my mind, emotion and my will.
ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ എന്റെ ചിന്തകളും എന്റെ വികാരങ്ങളും എന്റെ ഇച്ഛാശക്തിയും ഉപയോഗിച്ചിട്ട്
I believe the old man is crucified.
ഞാൻ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
This is how I mortify the flesh.
ഇങ്ങനെയാണ് ഞാൻ പഴയ മനുഷ്യനെ, എന്റെ എന്റെ ജഡ സ്വഭാവത്തെ ക്രൂശിക്കുന്നത്.
The sinful nature of the flesh cannot work through my mind, emotion, will because the old man is crucified and I believe that.
എന്റെ പാപപ്രകൃതത്തിനോ എന്റെ പഴയ മനുഷ്യനോട് ഇനി പ്രവർത്തിപ്പാനായിട്ട് സാധ്യമല്ല, കാരണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
That's why Paul says, mortify therefore your members which are upon the earth.
അതുകൊണ്ടാണ് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് പൗലോസ് പറയുന്നത്.
You see, the members, that is the members of my body,
എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ,
work according to the leading of my mind, emotion,
എന്റെ മനസ്സിനും എന്റെ വികാരങ്ങൾക്കും എന്റെ ഇച്ഛാശക്തിക്കും വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി പഴയ മനുഷ്യന് എന്നിൽ പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ പാപ പ്രകൃതത്തിന് ഞാൻ മരിച്ചിരിക്കുന്ന
അവസ്ഥയിലാണ്.
എന്റെ ചിന്തകളും എന്റെ വികാരങ്ങളും എന്റെ ഇച്ഛാശക്തിയും പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ
to the Holy Spirit who dwells in me,
എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കും.
Using my mind, emotion, my will,
ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്റെ ഇച്ഛാശക്തിയും എന്റെ വികാരങ്ങളും എന്റെ വിചാരങ്ങളും കൊണ്ടാണ്.
So the life of Christ working in through me.
അതുകൊണ്ട് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിലൂടെയും എന്നിലും പ്രാവർത്തികമാവും.
Holy Spirit has now come to dwell in us.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് കടന്നു വന്നിട്ടുണ്ടല്ലോ.
And as we yield the work of the Holy Spirit in us,
എന്നിൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ,
Holy Spirit puts to death the sinful desires that want to control us.
നമ്മെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതായ പാപ സ്വഭാവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മരണം നൽകുന്നു.
Romans 8:13.
റോമാലേഖനം 8:13 വാക്യം.
For if you live according to the flesh you will die, but if by the Spirit you put to death the deeds of the body you will live.
നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
In the book of Romans chapter 8 you'll find three titles given to the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് റോമാലേഖനം 8:3 മൂന്ന് പേരുകൾ നൽകിയിട്ടുള്ളതായി കാണാം.
He is the Spirit of adoption.
അവൻ നമ്മെ ദത്തെടുക്കുന്നതായ ആത്മാവാണ്.
I whom we call God Abba Father.
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്.
He is the Spirit of life.
അവൻ ജീവന്റെ ആത്മാവാണ്.
He empowers us by his Spirit so that we can live. The life of Jesus is reproduced in us.
ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ ഒഴിവാകുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത് ജീവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്.
He is also the spirit of death.
അവൻ മരണത്തിന്റെ ആത്മാവുമാണ്.
He puts to death the sinful nature because the old man is crucified. He empowers us by his spirit
പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപ പ്രകൃതത്തെ മരിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.
But if by the Spirit you put to death the deeds of the body you will live.
നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
This is what Paul called reckoning.
ഇതാണ് അപ്പോസ്തലനായ പൗലോസ് എണ്ണുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
Reckoning as a dead to sin life.
പാപത്തിന് മരിച്ചവരെന്നും നീതിക്ക് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ.
Romans 6:11.
റോമാലേഖനം 6:11 വാക്യം.
Likewise reckon ye also yourselves to be dead indeed unto sin, but alive unto God through Jesus Christ.
അവനും നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ.
This is why the Lord Jesus said, if thy right eye offend thee, pluck it out.
നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക എന്ന് കർത്താവ് പറഞ്ഞത് ഇതുകൊണ്ടാണ്.
Matthew 5:29-30.
മത്തായിയുടെ സുവിശേഷം 5:21 മുതലുള്ള വാക്യം.
If your right eye causes thee to sin, tear it out and throw it away, for it is better that you lose one of your members than that your whole body be thrown into hell. And if your right hand causes thee to sin, cut it off and throw it away, for it is better that you lose one of your members than that your whole body go into hell.
വനം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നമ്മുടെ പാപത്തിന്റെ പാപ പ്രകൃതത്തെ നമ്മെ ബോധ്യപ്പെടുത്തിയാണ് കർത്താവ് പാപം എത്രമാത്രം പാപമുള്ളതാണ്, അതുകൊണ്ട് നാം നമ്മുടെ അതേക്കുറിച്ച് ബോധവാന്മാരുമായിരിക്കേണ്ടതാണ്. നമ്മളിലുള്ള പാപത്തെ പരിഹാരം വരുത്തുവാനും നമുക്ക് പാപക്ഷമ നൽകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു തന്റെ രക്തം ചിന്തി മരിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്.
സോ വി ഫൈൻഡ് പുട്ട് ടു ഡെത്ത് ദെയർഫോർ
അതുകൊണ്ടാണ് മരിപ്പിക്കണം എന്ന്, അതുകൊണ്ട് ആകയാൽ മരിപ്പിക്കുക എന്ന് നാം വായിക്കുന്നത്.
ടിയർ ഇറ്റ് ഔട്ട് ആൻഡ് ത്രോ ഇറ്റ് അവേ
അത് വലിച്ചു പറിച്ച് എറിഞ്ഞു കളക.
കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ത്രോ ഇറ്റ് അവേ
മുറിച്ച് എറിഞ്ഞു കളക.
വെരി സ്ട്രോങ് വേർഡ്സ്
ശക്തമായ വാക്യ പ്രയോഗങ്ങൾ.
Obviously neither Paul nor Jesus was talking about literal surgery.
ശാരീരികമായി ഇത്തരത്തിൽ മുറിച്ചു കളയുന്നതിനെ കുറിച്ചല്ല പൗലോസോ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്ന് വ്യക്തമാണ്.
Because sin does not originate in the physical members of the body like the eye, hand or the foot.
കാരണം പാപത്തിന്റെ ഉറവിടം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൈ കാല് കണ്ണ് തുടങ്ങിയതായ അവയവങ്ങൾ അല്ലല്ലോ.
It comes from the nature within us.
അത് നമ്മിലുള്ള പ്രകൃതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്.
It comes from the heart.
അത് ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
The evil desires come from within.
ദോഷമായ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ് അത്രേ ചെയ്യുന്നത്.
Centuries ago in England, if a pickpocket was convicted, his right hand was cut off.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ച് പിടിക്കപ്പെട്ടാൽ അവന്റെ വലം കൈ മുറിച്ചു കളയുമായിരുന്നു.
If he was convicted a second time, his left hand was amputated.
രണ്ടാമതും അതേ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ഇടത്തെ കൈയും മുറിച്ചു കളയും.
One pickpocket lost both hands.
ഒരു പോക്കറ്റടിക്കാരന് രണ്ട് കൈകളും നഷ്ടമായി.
But he continued his trade.
അവൻ അപ്പോഴും അവൻ പിന്നെയും തന്റെ ജോലി തുടർന്നു. എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാമോ? അവൻ പല്ലുപയോഗിച്ചാണ് ചെയ്തത്.
ഫിസിക്കൽ സർജറി can never change the heart.
ശാരീരികമായ ശസ്ത്രക്രിയകൾക്ക് ഹൃദയത്തിന് മാറ്റം രൂപഭേദം വരുത്തുവാൻ കഴിയുകയില്ല.
Spiritual surgery is what is needed.
എന്നാൽ ആത്മീയമായ ശസ്ത്രക്രിയയാണ് ആവശ്യമായി വരിക.
Romans 8:13.
റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
If by the spirit you put to death.
ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പാപപ്രകൃതത്തെ മരിപ്പിക്കുവാനായിട്ട് നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക. പാപപ്രകൃതത്തിന് മരണം സംഭവിച്ചിട്ടില്ല, എന്നാൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ വസ്തുത നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ വികാരങ്ങളോടും ഇച്ഛാശക്തിയോടും കൂടെ
വിശ്വസിക്കേണ്ടതാണ്.
നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് നാം
ബോധവാന്മാരാകേണ്ടതാണ്.
ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. ഈ ഭാഗത്ത് കണ്ണികയിൽ അപ്പോസ്തലനായ പൗലോസ് താക്കീതുകളാണ് നൽകുന്നത് എങ്കിൽ തന്നെയും ചില പാപങ്ങളെ പേരെടുത്ത് താൻ പറയുന്നുണ്ട്. ചില ആളുകൾ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കൊലോസ് ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈ തരത്തിലുള്ളതായ ചില പാപങ്ങളെ പേരെടുത്ത് സൂചിപ്പിക്കുന്നു. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ മനോഭാവത്തിൽ വരുന്നതായ പാപങ്ങളെ കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട്. 8-9 വാക്യങ്ങളിൽ വാക്കുകൊണ്ട് വായിൽ നിന്ന് വരുന്നതായ പാപപ്രകൃതത്തെ കുറിച്ച് സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. ഇതൊക്കെയും നാം വേണ്ട വിധം കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്വയം സംതൃപ്തി കണ്ടെത്തുന്നതായ ചില പാപങ്ങളെ നമുക്ക്
പരിശോധിക്കാം.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇതൊക്കെയും നമ്മുടെ പഴയ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. ഈ പാപങ്ങൾ ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ പുതിയ ജീവനിൽ ഈ പാപങ്ങൾക്ക് സ്ഥാനമില്ല തന്നെ. എന്നാൽ ഈ തരത്തിലുള്ളതായ പാപങ്ങളിൽ തുടരുന്നവർക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധി വരിക തന്നെ ചെയ്യും. ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. ഈ പാപങ്ങൾ നിമിത്തമാണ് ജാതികളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം പകരപ്പെട്ടത്. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. Romans 1:18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. കൊലോസ്യലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് താക്കീത് നൽകുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ കാരണങ്ങൾ നിമിത്തമാണ്, ഇത് മുഖാന്തരമാണ് ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. കൊലോസ്യലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദുർനടപ്പിനെ കുറിച്ച് പറയുന്നു. അത് ലൈംഗികമായ അധാർമികതയെ സൂചിപ്പിക്കുന്ന പദമാണ്. ആദ്യം സൂചിപ്പിക്കുന്നത് ദുർനടപ്പിനെ കുറിച്ചാണ്, ലൈംഗികമായ അധാർമികത. പോർണിയോ എന്നതായ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ദുർനടപ്പ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്,
ഉളവായിരിക്കുന്നത്.
പോർണോഗ്രാഫി അല്ലെങ്കിൽ അശ്ലീല സാഹിത്യങ്ങൾ, ചിത്രങ്ങളൊക്കെ അതിൽ നിന്നാണ് വരുന്നത്.
The sin of fornication encompasses all acts of sexual immorality.
ലൈംഗികമായ എല്ലാ ധാർമ്മികതയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പദമാണ് ദുർനടപ്പ് എന്നത്.
That means any form of sex outside marriage.
വിവാഹ ഇതര ഏത് തരത്തിലുള്ളതായ ലൈംഗികതയും അത് ദുർനടപ്പിന്റെ ഭാഗമായി മാറും.
Sex is God's wedding gift to the married couple.
ലൈംഗികം എന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കായിട്ട് ദൈവം നൽകിയിട്ടുള്ളതായ വിവാഹ ജീവിതത്തോടുള്ളതായ സമ്മാനമാണ്.
It's a gift of marriage, for married life.
വിവാഹ ജീവിതത്തിന്റെ ഭാഗമായ ദൈവം നൽകുന്ന സമ്മാനമാണ്.
Any form of sex outside marriage is fornication.
വിവാഹത്തിന് ഇതര വിവാഹേതരമായ ഏതൊരു ബന്ധവും ദുർനടപ്പിന്റെ ഭാഗമാണ്.
This means illicit sexual intercourse.
അനുവദനീയമല്ലാത്തതായ ലൈംഗിക ബന്ധങ്ങൾ.
Homosexuality.
സ്വവർഗരതി.
Prostitution.
വ്യഭിചാരം.
Whoredom.
ബന്ധുക്കൾ തമ്മിലുള്ളതായ ലൈംഗിക ബന്ധങ്ങൾ.
പോർണോഗ്രാഫി.
അശ്ലീല സാഹിത്യങ്ങൾ.
ലൈസൻഷ്യസ്നെസ്.
ദുർനടപ്പിന്റെ ഭാഗമായ അത്യാചാരങ്ങൾ.
അഡൾട്ടറി.
വ്യഭിചാരം.
ഹാബിച്വൽ ഇമ്മോറാലിറ്റി.
ഇത്തരത്തിലുള്ളതായ എല്ലാ ദുർനടപ്പിന്റെ ശീലങ്ങളും.
The word describes both physical immorality and spiritual immorality.
ശാരീരികമായ അധാർമികതയും ആത്മീകമായ അധാർമികതയും ഈ പദത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്.
What is that?
എന്താണ് അതിന്റെ അർത്ഥം?
Idolatry.
വിഗ്രഹാരാധന.
Other forms of spirituality, whether it be legalism, Eastern mysticism, asceticism, or any form of spirituality which has no biblical foundation.
ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത മറ്റേത് തരത്തിലുള്ളതായ ആരാധന രീതികളും വ്യവസ്ഥിതികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് വിഗ്രഹാരാധനയായിട്ട് മാറും.
It is unbiblical, it is demonic, it is fornication.
അത് ദൈവവചനത്തിൽ വിരുദ്ധമാണ്. അത് വൈശാചികമാണ്. അത് അനുവദനീയമല്ല.
So there are great dangers when you get yourself involved in these practices.
ഈ തരത്തിലുള്ളതായ ശീലങ്ങൾ നമ്മൾ അപകടങ്ങളെ വിളിച്ചു വരുത്തി അത്ര ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെയും നാം വേർപെട്ടിരിക്കേണ്ടതാണ്.
Don't get yoked with anyone else or anything else but Jesus.
യേശുക്രിസ്തുവിനോടല്ലാതെ മറ്റെന്തിനോടെങ്കിലുമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ ഒരുമിച്ച് ചേർത്ത് നുഖത്തിൽ തലവെച്ചു കൊടുക്കുന്നു. കൊലോസ് ലേഖനം 2:18.
Let no one disqualify you insisting on asceticism and worship of angels, going on in detail about visions puffed up without reason by his sensuous mind.
താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത്.
So beware of physical and spiritual fornication.
അതുകൊണ്ട് ശാരീരികവും ആത്മീയവുമായ ദുർനടപ്പെ കുറിച്ച് നാം ബോധവാൻ.
കൊലോസ്സ്യ ലേഖനം 2:23. And severity to the body, but they are of no value in stopping the indulgence of the flesh.
അതൊക്കെ സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല.
Speaking to the church in Thyatira,
തുയതൈരയിലെ സഭയോട് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നു,
Revelation chapter 2 verses 21-23.
വെളിപാട് പുസ്തകം 2:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ,
I gave her time to repent, but she refuses to repent of
ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. സഭയോടാണ് ഇത് പറയുന്നത്.
അതിന്റെ
അർത്ഥം സഭയിൽ ദുർനടപ്പ് ഉണ്ടായിരുന്നു
എന്നാണ്.
സഭയുടെ ഉള്ളിൽ ലൈംഗികമായ അധാർമികത ദുർനടപ്പ്
ആചരിച്ചിരുന്നു.
എന്താണ് യേശു ചെയ്തത്?
ഞാൻ
അവൾക്ക് സമയം നൽകി, മാനസാന്തരപ്പെടുവാൻ സമയം
നൽകി.
ആ തരത്തിലുള്ള ദുർനടപ്പ് ആചരിക്കുന്നവർക്ക് മാനസാന്തരപ്പെട്ട് അത് വിട്ടുതിരിയുവാനായിട്ട് അവൻ സമയം.
But she refuses to repent of her sexual immorality.
എന്നാൽ അവളുടെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല.
So what did God say?
അവളുടെ ദൈവം എന്താണ് പറയുന്നത്?
Behold, I will throw her onto a sick bed, and those who commit adultery with her, I will throw into great tribulation, unless they repent of her works.
ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കി കളയും.
And it doesn't stop there.
അതുകൊണ്ട് തീർന്നില്ല.
Verse 23. 23
വാക്യം.
I will strike her children dead.
അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും.
Talking about generation curses.
തലമുറകൾക്ക് വരുന്നതായ ശാപത്തെ കുറിച്ചാണ് പറയുന്നത്.
All the churches will know that I am he who searches mind and heart, and I will give to each of you according to your work.
ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്ക തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം
ചെയ്യും.
അതുകൊണ്ട് നാം ഈ താക്കീത്
ഉൾക്കൊള്ളേണ്ടതാണ്.
കർത്താവായ യേശുക്രിസ്തുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും ചേരുന്നവർ വളരെ അപകടങ്ങളെ വിളിച്ചു വരുത്തി അത്രേ ചെയ്യുന്നത്. ശാരീരികമായ ദുർനടപ്പും ആത്മീയമായ ദുർനടപ്പും നാം അതേക്കുറിച്ച് ബോധവാന്മാരാണ്. താക്കീതുകളെ സ്വീകരിക്കേണ്ടത്, പാസ്റ്ററെ ഇത് ഞങ്ങൾക്ക് സംഭവിക്കില്ല, ഞങ്ങൾ ആത്മീയരാണ് എന്ന് പറയുമല്ലോ. എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, സൂക്ഷ്മതയോടെ ജീവിക്കുന്നില്ല എങ്കിൽ ഇത് ആർക്കും സംഭവിക്കാം. എന്താണ് കാരണം? 1 പത്രോസ് 3:5.
The devil is like a roaring lion.
വിശാല അലറുന്ന സിംഹം പോലെയാണ്.
A roaring lion is a hungry lion.
അലറുന്ന സിംഹം വിശപ്പുകൊണ്ടാണ് അലറുന്നത്.
Because your adversary devil as a roaring lion walketh about seeking whom he may devour.
നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു.
You see, great men of God who have matured so much in the Christian life
ക്രിസ്തീയ ജീവിതത്തിൽ വളരെയേറെ പക്വതയിൽ എത്തിച്ചേർന്നതായ വലിയ വിശ്വാസ വീരന്മാർ പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിലാണ് അവർക്ക് പരാജയം സംഭവിച്ചിട്ടുള്ളത്. കാരണം അവർ ശ്രദ്ധാലുക്കളായിരുന്നില്ല. നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വലിയ അപകട സൂചന അപകടങ്ങളുണ്ട്, വലിയ ശിക്ഷകളുമുണ്ട്. സൂക്ഷ്മതയോടെ
ഇരിക്കും.
വെളിപ്പാട് പുസ്തകം 14:8.
Another angel a second followed saying, fallen, fallen is Babylon the great, she who made all nations drink the wine of the passion of her sexual immorality.
രണ്ടാമത് വേറെ ഒരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു.
You see the roaring lion.
അലറുന്ന സിംഹത്തെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ?
Revelation 17:2.
വെളിപ്പാട് പുസ്തകം 17:2.
With whom the kings of the earth have committed sexual immorality, and with the wine of whose sexual immorality the dwellers on earth have become drunk.
ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളെ പെരുവള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പാപ പ്രകൃതം മരിച്ചിട്ടില്ല. നമുക്ക് 3 ശത്രുക്കളുണ്ട്, അവർക്ക് മരണം സംഭവിച്ചിട്ടില്ല, അവർ ജീവനോട് ഇരിക്കുന്നു. ലോകം, ജഡം, പിശാച്. അതുകൊണ്ട് നാം
സൂക്ഷ്മതയുള്ളവരായിരിക്കും.
നാം എല്ലായ്പ്പോഴും ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്.
Then Paul uses the word uncleanness.
തുടർന്ന് പൗലോസ് ഉപയോഗിക്കുന്ന പദം അശുദ്ധി എന്നതാണ്.
Colossians 3:5.
കൊലോസ്യ ലേഖനം 3:5. അതുകൊണ്ട് ദുർനടപ്പ്, അശുദ്ധി.
So what does this mean?
എന്താണ് അതിന്റെ അർത്ഥം?
Uncleanness means lustful impurity that is connected with luxury and loose living. Luxurious lustful living,
yeah,
results in an unclean life.
വളരെ സുഖലോലുപതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് ഉണ്ടാകുന്നതായ മോഹങ്ങൾ ആഗ്രഹങ്ങളെയുമാണ് അശുദ്ധി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
This is one of the dangers of luxurious lifestyle.
ജീവിതത്തിന്റെ സുഖലോലുപതയ്ക്കുള്ളതായ അപകടങ്ങളിൽ ഒന്നാണിത്.
Uncleanness will creep in.
അതിൽ അശുദ്ധി കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും.
Lust means strong desire.
മോഹത്താൽ ഉണ്ടാകുന്നതായ അശുദ്ധി കടന്നു വരുവാനായിട്ട്
lustful impurity connected with luxury.
ജീവിത സുഖ ലോലുപതയോട് ബന്ധപ്പെട്ടിരിക്കുന്നതായ മോഹങ്ങൾ അത് ഉളവാക്കുന്നതായ അശുദ്ധി.
That results in an unclean life.
അത് അശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും.
We must be aware.
അതേക്കുറിച്ച് നാം കരുതലുള്ളവരായിരിക്കേണ്ടതാണ്.
God has told us in his word that our needs will be met.
ദൈവം നമ്മോട് തന്റെ വചനത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അവൻ നിറവേറ്റി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് സമൃദ്ധിയായ അവൻ അനുഗ്രഹങ്ങളെയും നൽകുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്? യാതൊന്നും നമുക്കായി സൂക്ഷിച്ചു വയ്ക്കുവാനും ആഡംബരമായ ഒരു ജീവിതം നയിക്കുവാനും അല്ല അങ്ങനെ
നൽകുന്നത്.
അവൻ നമുക്ക് നൽകിയിട്ടുള്ളതൊക്കെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിരുന്ന ചാനലുകളായി തീരേണ്ടതിനായിട്ട് അത്രേ അവൻ
നൽകിയിട്ടുള്ളത്.
എന്നാൽ അവൻ നമുക്ക് നൽകിയത് നാം നമുക്കായി സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ അത് അശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. അത് കാരണം അത് സുഖലോലുപതയുടെ ജീവിത ശൈലിയാണ്. അതിരാഗം എന്ന പദം പിന്നീട് വരുന്നു. മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ലൈംഗികമായ ഉത്തേജനം നൽകുന്നതായ ഒരു മനോവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഹൃദയത്തിന്റെ അകൃത്യമാണ്, ചിന്താ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അകൃത്യം.
Such a person has unrestrained feelings towards the opposite sex or the same sex.
മറ്റുള്ളവരോടോ സ്ത്രീകളോടോ പുരുഷന്മാരോടോ അന്യ ലിംഗത്തിൽപ്പെട്ടവരോടോ ഉണ്ടാകുന്ന അമിതമായ ആഗ്രഹം താല്പര്യമാണ് ഇതുകൊണ്ട്.
How does this inordinate affection come into existence?
ഈ തരത്തിലുള്ളതായ അതിയായ മോഹം എങ്ങനെയാണ് ഉളവാകുന്നത്?
It usually comes because the person is hooked to pornography.
അശ്ലീല സാഹിത്യത്തിൽ അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ തരത്തിലുള്ളതായ ചിന്തകൾ
ഉണ്ടാകുന്നത്.
അതുകൊണ്ട് അവന്റെ ചിന്താ ജീവിതം മലീമസമായി തീർന്നിരിക്കുന്നു.
You know, people are today talking about, you open the newspaper and there is only rape.
നമ്മള് പത്രവാർത്തകൾ പത്രം തുറന്നു നോക്കിയാൽ റേപ്പിനെ കുറിച്ച് മാത്രമേ കാണുന്നുള്ളൂ എന്ന് ആളുകൾ പറയാറുണ്ട്. ടെലിവിഷനിലും അത് തന്നെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
ബിക്കോസ് നൗ ദിസ് ഡിവൈസ് കോൾഡ് മൊബൈൽ ഫോൺ,
മൊബൈൽ ഫോൺ എന്ന് പറയുന്നതായ ഉപകരണം,
can be tapped with your finger.
ഒരു വിരലുകൾ കൊണ്ട് അത് പ്രവർത്തനക്ഷമമാക്കി തീർക്കാം.
And all the pornographic sites come straight inside.
എല്ലാ തരത്തിലുള്ള അശ്ലീല സ്ഥലങ്ങളും അല്ലെങ്കിൽ ചിത്രങ്ങളും ഒക്കെ അതിൽ ലഭ്യമാണ്.
Now if you watch this, what will happen?
ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും?
This will be etched on the walls of your mind.
നിങ്ങളുടെ ചിന്തകളിൽ ഇത് ഇരുമ്പെഴുത്ത് ആണി കൊണ്ട് എഴുതിയതുപോലെ ആയിത്തീരും.
You see, that's why this picture makes a whole difference.
അതുകൊണ്ടാണ് പറയുന്നത് ഒരു പടം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്.
It gets etched on the mind.
അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു.
So the mind becomes corrupt.
അതുകൊണ്ട് മനസ്സ് മലീമസമായി തീരുന്നു.
Once your mind becomes corrupt,
മനസ്സ് ചിന്തകൾ മലീമസമായി തീർന്നാൽ,
what you think goes into your heart,
നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗമായി തീരും.
Only one distance between, foot of difference between your feet.
നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ ഒരടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
Emotions become corrupt.
അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ മലിനമായി തീരും.
And habitually what happens?
ഇത് ശീലമാക്കി തീർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് പ്രവൃത്തി പദത്തിൽ എത്തിച്ചേർക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ളതായ ലൈംഗികമായ അതിക്രമങ്ങൾ നാം ഏറെ കണ്ടുവരുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അശ്ലീല സാഹിത്യം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് പോകേണ്ടതായിരുന്നു.
But today it is available at the tip of your finger.
ഇന്ന് നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ്.
So that's why society has become so filled.
അതുകൊണ്ടാണ് ഇന്ന് സമൂഹം അധാർമ്മികതയിൽ മുഴുകിയിരിക്കുന്നത്.
This is what is called inordinate affection.
ഇതാണ് അതിരാഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്.
Then you come to the word evil concupiscence.
ദുർമോഹം എന്ന പദം പിന്നെ വരുന്നു.
It means base evil desire.
തീരെ ദോഷപരമായ ആഗ്രഹങ്ങൾ.
That is gratifying sensual craving.
നിങ്ങളുടെ ജഡിക സുഖങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായ താല്പര്യങ്ങൾ.
When God has forbidden something,
ദൈവം ചില കാര്യങ്ങളെ വേണ്ട എന്ന് നിങ്ങളോട് പറയുമ്പോൾ,
അത് നിങ്ങൾ
അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിഷേധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അതിനെയാണ് ദുർമോഹം എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്.
ദൈവം അത് നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അതിനായ അതീവ താല്പര്യമുണ്ട്. മറ്റൊരാൾക്കുള്ളതിനെ മോഹിക്കുന്നു. ദൈവഹിതത്തിന് വിരോധമായുള്ള കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ളതായ അനുഭവങ്ങളെ കാംക്ഷിക്കുന്നു.
So these desires lead to deeds.
ഈ തരത്തിലുള്ളതായ മോഹങ്ങൾ പ്രവൃത്തിയിലേക്ക് വരുന്നു.
And these appetites lead to action.
ഈ തരത്തിലുള്ളതായ താല്പര്യങ്ങൾ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരുന്നു.
So what we desire usually determines what we do.
നാം എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്.
If our actions are to be pure,
നിർമ്മലരായിരിക്കാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ,
then our desires need to be pure.
നമ്മുടെ ചിന്തകളും ആ തരത്തിൽ നിർമ്മലമായിരിക്കേണ്ടതാണ്.
Our minds and our hearts need to be pure.
നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നിർമ്മലമായിരിക്കേണ്ടത് ആവശ്യമാണ്.
After David was convicted by God through Nathan the prophet for adultery and murder.
വ്യഭിചാരത്തിനും കൊലപാതകത്തിനും കുറ്റക്കാരനെന്ന നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ ദാവീദ് നിർമ്മലമായ ഒരു ഹൃദയത്തിനായിട്ട് ദൈവത്തോട് നിലവിളിക്കുന്നത് നാം കാണും. തന്റെ ഹൃദയം എത്രമാത്രം ദോഷം നിറഞ്ഞതാണെന്ന് താൻ തിരിച്ചറിയുന്നു. പുതിയൊരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് താൻ ദൈവത്തോട് നിലവിളിക്കുക. 51 സങ്കീർത്തനത്തിന്റെ 10
വാക്യം,
ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ.
So you see, evil desires come from the old heart.
പഴയ ഹൃദയത്തിൽ നിന്നാണ് ദോഷമായ ചിന്തകൾ ഉത്ഭവിക്കുന്നത്.
The sinful nature.
അത് നമ്മുടെ പഴയ പാപ പ്രകൃതമാണ്. മർക്കോസിന്റെ സുവിശേഷം 7
Jesus describes this, where it comes from.
അത് എവിടെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് യേശു വിശദമാക്കുന്നുണ്ട്.
Mark 7:21-22
മർക്കോസ് 7:21 മുതലുള്ള വാക്യങ്ങൾ.
For from within, out of the heart of man, come evil thoughts, sexual immorality, theft, murder, adultery, coveting, wickedness, deceit, sensuality, envy, slander, pride, foolishness, all these evil things come from within and they defile a person.
അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു.
So unless we experience new birth,
അതുകൊണ്ട് പുതുജനനം നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ
we can never have a new heart.
നമുക്ക് പുതിയ ഹൃദയം ലഭിക്കുക അസാധ്യമാണ്.
So the promise in Ezekiel 36:26 is
there. ഏസെക്കിയൽ പ്രവാചകന്റെ പുസ്തകം 36 33 വാക്യത്തിലുള്ള വാഗ്ദത്തം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും, പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവിൽ വസിപ്പാനായിട്ട് കടന്നു വരുന്നത്. നിങ്ങളുടെ ജഡത്തിൽ നിന്ന് കല്ലായുള്ള ഹൃദയം ഞാൻ നീക്കി നിങ്ങൾക്ക് മാംസമായുള്ള ഒരു ഹൃദയം തരും. പുതുജനനത്തിൽ സംഭവിക്കുന്നതും ഇത്
തന്നെയാണ്.
ദൈവം തന്റെ ആത്മാവ് വസിക്കുന്ന ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകുന്നു. ഈ ജഡീകമായ പാപത്തെ കുറിച്ച് വിശദമാക്കിയ ശേഷം പൗലോസ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും. കൊലോസ് ലേഖനം 3:5 വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എല്ലായ്പ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് അത്യാഗ്രഹം കൊണ്ട്
അർത്ഥമാക്കുന്നത്.
കൂടുതൽ സുഖസ്വലോപതകൾ അല്ലെങ്കിൽ കൂടുതൽ വസ്തുക്കൾ. തനിക്ക് ഉള്ളത് കൊണ്ട് അത്യാഗ്രഹി ഒരിക്കലും തൃപ്തനായി തീരുന്നില്ല. അവന് മറ്റുള്ളവരുടെ ഉള്ളത് കാണുമ്പോൾ മോഹമാണ് ഉണ്ടാകുന്നത്, അസൂയാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് വിഗ്രഹാരാധന എന്ന്
പറയുന്നത്.
കാരണം അത്യാഗ്രഹം ദൈവത്തിന് പകരമായി പലതിനെയും സ്ഥാപിക്കും. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 10 10 കൽപ്പനകളിൽ ഒടുവിലത്തെ പറയുന്നത് നീ മോഹിക്കരുത് എന്ന്. 10 കൽപ്പനകളിൽ ഏറ്റവും ഒടുവിലാണത് പറയുന്നത്. എന്നാൽ മോഹം എന്നതായ നമ്മുടെ ഈ സ്വഭാവത്തിന് മറ്റ് 9 കൽപ്പനകളെയും ലംഘിക്കുവാനായിട്ട് കഴിയും. തന്റെ ഹൃദയത്തിൽ അപ്പോസ്തലനായ പൗലോസ് കണ്ടെത്തിയതും ഈ പാപമാണ്. പുറമേ താൻ വളരെ നീതിയുള്ളതായ ഒരു വ്യക്തിയായിട്ട് വെളിപ്പെട്ടു. എന്നാൽ റോമാലേഖനത്തിൽ തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് താൻ പറയുന്നുണ്ട്. റോമാലേഖനം 7:7-8 വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായ പ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. ന്യായ പ്രമാണം അപ്പോസ്തലനായ പൗലോസ് വായിച്ചപ്പോൾ താൻ എന്താണ് കണ്ടത്? താൻ നമ്മോട് പറയുന്നു, ന്യായ പ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. എന്താണ് പാപം? ഏത് പാപത്തെ കുറിച്ചാണ് താൻ പറയുന്നത്? തന്നെ ശല്യപ്പെടുത്തിയതായ
പാപം
അത് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. 7 വാക്യത്തിൽ പറയുന്നു, മോഹിക്കരുതെന്ന് ന്യായ പ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ
അറിയില്ലായിരുന്നു.
ഈ 10 കൽപ്പന ലംഘിച്ചതിന്റെ ഫലമായി
എവറിഥിങ് എൽസ് was disobeyed.
ബാക്കി എല്ലാ കൽപ്പനകളും ലംഘിച്ചതിന് തുല്യമായി തീർന്നു.
Verse 8.
എട്ടാം വാക്യം.
But sin, seizing an opportunity through the commandment, produced in me all kinds of covetousness, for apart from the law, sin lies
പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം
നിർജീവമാവും.
പൗലോസിനെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ ഒരു
പാപമാണ്.
ദൈവത്തിന്റെ ന്യായ പ്രമാണം വായിച്ചപ്പോഴാണ് തന്നിൽ മോഹം എന്ന പാപമുണ്ട് എന്ന് താൻ
തിരിച്ചറിയുന്നത്.
മോഹിക്കുന്നതായ ഒരു വ്യക്തി ദൈവത്തെ ബഹുമാനിക്കില്ല. അവൻ ദൈവത്തിന്റെ നാമം അന്യായമായിട്ട് എടുക്കും. അവൻ ഭോഷ്ക് പറയും. അവൻ മോഷ്ടിച്ചെടുക്കും. തന്റെ പാപ സ്വഭാവത്തിന് തൃപ്തി വരുത്തേണ്ടതിനായിട്ട് എല്ലാ തരത്തിലുള്ളതായ പാപത്തിലും അവൻ ഇടപെടും. എന്നാൽ ഇനിയുള്ള ചോദ്യം ഇതാണ്, പ്രാദേശിക സഭയിലെ വിശ്വാസികൾ ഈ തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഉത്തരം ഉവ്വ എന്നാണ്. അല്ലെങ്കിൽ കൊലോസ്യർക്ക് ഈ കാര്യങ്ങൾ എഴുതേണ്ടതായിട്ടില്ലല്ലോ. അവർ ചിലപ്പോഴെങ്കിലും ആ ഈ വക പാപങ്ങളിൽ അകപ്പെടുന്നു. വാസ്തവത്തിൽ പുതിയ നിയമ സഭകൾക്ക് എഴുതിയിട്ടുള്ളതായ എല്ലാ ലേഖനങ്ങളിൽ തന്നെ ഈ തരത്തിലുള്ള പാപങ്ങളെ പേരെടുത്ത് പറഞ്ഞിട്ട് അവയെ കുറിച്ച് താക്കീത് നൽകുന്നുമുണ്ട്. വിശ്വാസികളുടെ പാപത്തെ കുറിച്ച് ഒരു പാസ്റ്റർ ഒന്നിലധികം പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. ഒരു സഭാംഗം പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ഞങ്ങളോടല്ല ഈ പ്രസംഗങ്ങൾ പറയേണ്ടിയിരുന്നത്, നഷ്ടപ്പെട്ട ലോകത്തോടാണ് ഇത് പ്രസംഗിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. പാസ്റ്ററോട് ഈ സഭാംഗം പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പാപവും മറ്റുള്ളവരുടെ പാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാസ്റ്റർ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്. അത് കുറെ കൂടെ വഷളാണ്, മോശമാണ്. നമ്മളുടെ സ്വാർത്ഥപരമായ പാപങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം മനോഭാവത്തിലുള്ള പാപങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇനി പറയുകയാണ്. എട്ടാം വാക്യത്തിൽ, ഇപ്പോഴും നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവേ. കോപത്തോട് നാം വളരെ കോപം നാം വളരെ ശീലിച്ചിരിക്കുകയാണ്.
ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ്,
വിമർശന ബുദ്ധി,
ലൈയിംഗ്,
നുണ പറയൽ, പോഷ്ക പറയൽ. ചില സഭകളിൽ വിമർശന ബുദ്ധി ധാരാളമുണ്ട്. എല്ലായ്പ്പോഴും ഓരോരുത്തർ മറ്റുള്ളവരെ കാണുന്നത് വിമർശന
ബുദ്ധിയോടുകൂടിയാണ്.
അവർ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ശീലമായിരിക്കുകയാണ്. പറയുന്നത് തെറ്റില്ല. ദൂഷണം അല്ലെങ്കിൽ ദുർഭാഷണം മോശമായ ഒരു കാര്യമല്ല. ഈ കാര്യങ്ങൾ സംസാരിക്കുകയോ പറയുന്നത് കൊണ്ട് അതിൽ എന്തോ തെറ്റുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതേക്കുറിച്ച് അപാകത തോന്നുന്നതുമില്ല. സ്വാർത്ഥപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വിശ്വാസിയെ കണ്ടാൽ ഒരുപക്ഷെ നാം ഞെട്ടിപ്പോയെന്ന്
പറഞ്ഞേക്കാം.
നാം നേരത്തെ പറഞ്ഞ പാപങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസി ചെയ്താൽ നമുക്ക് നാം അത് തമ്മിൽ ഞെട്ടിപ്പിച്ചു കളയും. എന്നാൽ മനോഭാവത്തിലെ പാപങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? ഒരു ബിസിനസ് യോഗത്തിൽ വെച്ച് ഒരു വിശ്വാസി കോപിഷ്ഠനായാൽ നാം പറയും അത് വളരെ നീതിപൂർവമായ ഒരു പെരുമാറ്റമായിരുന്നു എന്ന്. എട്ടാം വാക്യത്തിൽ കോപം എന്നുള്ളതിന് ഓർഗെ എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചത്. എട്ടാം വാക്യം,
ഓർഗെ മീൻസ് വയലന്റ് പാഷൻ.
വളരെ
violent passion. The mind is excited with indignation.
Desham konde manas vallade ilagi marinadaya oru anubhavam.
Vengeance and wrath fills the mind.
Paga cheyu pagayum kova pratikara buddhiyum niranjirikkunnathaya manas.
It is the word used for habitual anger.
Nirantaramayulla kovam oru sheelamaakkiyathine soochippikkunnathaya padaprayogamaanu.
He is an angry man or an angry woman.
Oru eppozhum kovishtayaya oru stree allekil kovish kovam ulavaagunna undaagunnathaya oru purushan.
There was a WhatsApp message which I saw recently.
അടുത്തിടയ്ക്ക് ഞാൻ കണ്ടതായ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ട്.
വൈഫ് ഹാസ് മെയ്ഡ് എ സാൻഡ്വിച്ച് ഫോർ ഹർ ഹസ്ബൻഡ്.
ഭർത്താവിന് ഒരു സാൻഡ്വിച്ച് ഭാര്യ ഉണ്ടാക്കി കൊടുത്തു.
ഹൗ ഷീ മെയ്ഡ് ദി സാൻഡ്വിച്ച് യു നോ?
എങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെന്ന് അറിയോ?
കട്ട് വൺ ബിഗ് ലോഫ് ഓഫ് ബ്രെഡ്.
ഒരു വലിയ കഷ്ണം വലിയ ബ്രെഡ് എടുത്തു
സെന്റർ
നടുവേ മുറിച്ചു.
And she made the sandwich by this big loaf of bread. Center is cut and inside it's put the material for the sandwich is put inside and this huge loaf is put together.
Nadukku murichittu adinullil sandwichinulladaya sadhanangal
kodu. And the caption says, don't ask your wife for a sandwich when she's angry.
Deshapettirikkumbo bhariyodu sandwich chodikkaradennaanu adinu talakettu koduthirikkum.
We've taken all of this as humor.
ഇതൊക്കെ നാം തമാശയായിട്ട് എടുക്കുന്നു.
Sometimes we also keep away from angry people.
ചിലപ്പോഴൊക്കെങ്കിലും നാം കോപിഷ്ഠരായ ആളുകളെ വിട്ട് ഒഴിഞ്ഞിരിക്കും.
Because we want to avoid such people.
കാരണം അങ്ങനെയുള്ളവരെ മാറി പോകാനാണ് നാം ആഗ്രഹിക്കുന്നത്.
Then we come to the word wrath.
ക്രോധം എന്ന പദം പിന്നീട് വരും.
It comes from Greek word is thumos.
Thumos എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ.
It means inflammatory rage. You know, in the back of the fuel lorries, no? It says highly inflammable.
എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് ലോറികളുടെ പിന്നിൽ
some people are like that.
എഴുതി വെച്ചിരിക്കുന്നത് പോലെ ചില ആളുകൾ എപ്പോഴും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ള
പൊട്ടിത്തെറിക്കും inflammable rage.
തീ പിടിക്കുവാൻ സാധ്യതയുള്ള പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ള പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളതായ ഇളകി മറിയുന്നതായ അവസ്ഥ ഒരു ബോയിലർ പോലെ എപ്പോഴും ഇരിക്കുന്നത് എപ്പോഴും തിളച്ചു മറിയുന്നതായ ചൂടേറിയ കോപം.
But God has a right to be angry at sin and to judge sin because he is a holy God.
ദൈവം വിശുദ്ധനായതുകൊണ്ട് പാപത്തിനു നേരെ ക്രോധം ഉളവാക്കുവാൻ ദൈവത്തിന് ന്യായമുണ്ട്. കാരണം ദൈവത്തെ പാപം ദൈവത്തെ കോപിപ്പിക്കുന്നു.
In fact there is a righteous anger against sin.
പാപത്തിനെതിരായിട്ടുള്ളതായ ഒരു ദൈവ ക്രോധമുണ്ട്. നീതിപൂർവമായ ഒരു ക്രോധമുണ്ട് താനും.
That should characterize every believer.
അതൊരു വിശ്വാസിയുടെ സ്വഭാവമായി തീരേണ്ടതുമാണ്.
We must be angry against sin.
പാപത്തിനെതിരായി നമ്മിൽ കോപം ഉളവാക്കേണ്ടതാണ്.
Ephesians 4:26.
നാലാം അധ്യായത്തിന്റെ 25-ാം
വാക്യം
കോപം കോപിപ്പിൻ ഉടനെ തന്നെ പൗലോസ് പറയുകയാണ് പാപം ചെയ്യരുത്. നിങ്ങൾ സൂര്യൻ അസ്തമിക്കത്തോളം പാപം വെച്ചുകൊണ്ടിരിക്കരുത് കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതിന്റെ അർത്ഥം എന്താണ്? പാപത്തിനെതിരായി നാം കോപിക്കേണ്ടതാണ്. എന്നാൽ കോപത്തിൽ പാപം ചെയ്യരുത്. അതെങ്ങനെയാണ് സാധ്യമാകുക? നമ്മുടെ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരുന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഇത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്.
They don't settle it before they go to sleep.
ഉറങ്ങുന്നതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലായെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
It says here, do not let the sun go down on your anger.
സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കോപിഷ്ഠരായി തീർന്നു.
And they don't settle before they go to sleep.
ഉറങ്ങുന്നതിനു മുമ്പ് ആ പ്രശ്നം പരിഹരിക്കുന്നില്ലായെങ്കിൽ ഒരാൾ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും തിരിഞ്ഞു കിടക്കും.
You know what happens?
എന്തായിരിക്കും ഫലം?
What's the next verse?
അടുത്ത വാക്യം ശ്രദ്ധിക്കുക. 27.
Neither give place to the devil.
പിശാചിനെ ഇടം കൊടുക്കരുത്.
So when you allow such anger to settle in your heart,
നിങ്ങളുടെ ഹൃദയത്തിൽ കോപം സംഗ്രഹിച്ചു വെച്ചാൽ,
then it becomes sin.
അത് പാപമായി തീരും.
In fact, what happens is not only does it become sin,
അത് പാപമായി തീരുന്നു എന്ന് മാത്രമല്ല,
it actually becomes a playground for the devil.
അത് പിശാചിന്റെ ഒരു കളിയിടമായിട്ട് മാറും.
That's why next verse says neither give place to the devil.
പിശാചിനെ ഇടം കൊടുക്കുകയും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
do not give a foothold to the devil.
പിശാചിനെ കാലിടം വയ്ക്കുവാനായിട്ട് സ്ഥലം കൊടുക്കരുത് എന്ന് മറ്റൊരു വിവർത്തനത്തിൽ പറയും. അതുകൊണ്ട് കോപം പാപമായി തീരുമ്പോൾ എന്താണ് സാധ്യത?
there's a foothold for the devil.
പിശാചിനെ നാം ഇടം കൊടുക്കുക.
We must be angry against sin.
പാപത്തിനെതിരായിട്ട് നമുക്ക് കോപിക്കാം.
But we must not sin in our anger.
എന്നാൽ കോപത്തിൽ പാപം ചെയ്യുവാൻ ഇടയാകരുത്.
Then Paul speaks of sins of speech.
തുടർന്ന് സംസാരത്തിൽ ഉണ്ടാകുന്നതായ പാപങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു.
3 verse 8.
മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ.
But now you must put them all away, anger, wrath, malice.
നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം ഇവയൊക്കെയും വിട്ടുകളവി. ഈർഷ്യ എന്നത് അർത്ഥവുമിൽ നിരർത്ഥകമായ സംസാരം എന്നാണ് ആ പദത്തിന്റെ.
Anger, wrath, malice.
Okay.
Malice, you find Colossians 3:8. Anger, wrath, malice.
Malice.
While no, where no ocean,
there's irsha yeah, there. Irsha, maybe it's irsha. But irsha is different. Okay. Yeah.
What does it mean? It means speaking worthless things about another person.
മറ്റൊരാളെ കുറിച്ച് നിരർത്ഥകമായ കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
It's a very wicked act.
അത് ദോഷം നിറഞ്ഞതായ ഒരു പ്രവൃത്തിയാണ്.
That means you have an ill will towards that person.
ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ദോഷമായ ചിന്തയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.
That is malice.
അതിനെയാണ്
that person is successful. We are sad when that
is it saying something മറ്റുള്ളവരെ കുറ്റം പറയുന്ന തരത്തിലുള്ളതായ വാക്കുകൾ ഉപയോഗിക്കുന്നു. മറ്റൊരാളെ കീറി മുറിക്കുന്നതായ വാക്കുകൾ.
ഓഫൻ അമംഗ് ക്രിസ്ത്യൻസ് ദിസ് കൈൻഡ് ഓഫ് മലീഷ്യസ് ഗോസിപ്പ് ഇറ്റ് മാസ്കറേഡ്സ്, യു നോ ഹൗ ഇറ്റ് മാസ്കറേഡ്സ്, ഇറ്റ് മാസ്കറേഡ്സ് വിത്ത് എ സ്പിരിച്വൽ കൺസേൺ. എക്സാമ്പിൾ,
ഒരു ഉദാഹരണം, ആത്മീയരായ ആളുകളുടെ ഇടയിൽ പലപ്പോഴും ആത്മീയത ഇതിനൊരു മറവായിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാം ഇങ്ങനെ പറയാറുണ്ട്,
ഐ വുഡ് നെവർ ടെൽ യു വാട്ട് ഐ നോ അബൌട്ട് ഹിം ഓർ ഹർ.
അയാളെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് ഒരിക്കലും പറയുകയില്ല.
എക്സെപ്റ്റ് ദാറ്റ് ഐ നോ യു വിൽ വാണ്ട് ടു പ്രേ അബൌട്ട്.
എന്നാൽ പ്രാർത്ഥിക്കാനാണെങ്കിൽ ഞാൻ പറയാം.
ആക്ച്വലി ദാറ്റ്സ് സ്ലാൻഡർ.
അത് ദൂഷണം പറച്ചിലാണ്. ദുർഭാഷണം പറയുക, ദോഷമായ ചിന്തയിൽ നിന്ന് ആരംഭ ഉത്ഭവിക്കുന്നതാണ് ദുർഭാഷണം. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം
വാക്യം. And all deceit and hypocrisy and envy and all slander.
Second.
Peter 2:1. So put away all malice.
ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ
ചതിവും
എല്ലാ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ്.
സോ ഇഫ് യു ഹാവ് ഡീപ് സീറ്റഡ് ഇൽ വിൽ ടുവേർഡ് എ പേഴ്സൺ,
മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് ആഴത്തിലുള്ളതായ ദോഷ ചിന്തകൾ ഉണ്ടെങ്കിൽ,
യു വിൽ യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു സേ സംതിങ് ബാഡ് അബൌട്ട് ദാറ്റ് പേഴ്സൺ.
ആ വ്യക്തിയെ കുറിച്ച് ദോഷണം പറയുവാനായിട്ട് നിങ്ങൾ എപ്പോഴും അവസരങ്ങളെ കണ്ടെത്തും.
ഇൻ ഫാക്ട് കിംഗ് ജെയിംസ് വേർഷൻ യൂസസ് ദ വേർഡ് ബ്ലാസ്ഫെമി ഇൻസ്റ്റെഡ് ഓഫ് സ്ലാൻഡർ.
കിംഗ് ജെയിംസ് വേർഷനിൽ ദുർഭാഷണം എന്നുള്ളതിന് ദൂഷണം എന്ന ദൂഷണം ഈ
ദൂഷണം. ഓക്കെ. കൊളോസ്യൻസ് 3:8.
മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം.
ബട്ട് നൗ ഹീ ഓൾസോ പുട്ട് ഓഫ് ഓൾ ദീസ് ആംഗർ, റാത്ത്, മാലിസ്, ബ്ലാസ്ഫെമി.
ദൈവദൂഷണം പറയുന്നതിനെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്നു.
ഡിനൗൺസിങ് ഗോഡ് ഇൻ വൺസ് ലൈഫ്.
ഒരുവന്റെ ജീവിതത്തിൽ ദൈവത്തെ തള്ളി പറയുക.
ബിറ്റർലി ചലഞ്ചിങ് ഗോഡ്.
ദൈവത്തെ വെല്ലുവിളിക്കുക.
ട്രൂ ബിലീവേഴ്സ് വിൽ നെവർ ഡു ദാറ്റ്.
യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും അത് ചെയ്യുകയില്ല.
ദെൻ യു മസ്റ്റ് സേ ടു സീ ഒബ്സീൻ ടോക്ക് ഫ്രം യുവർ മൗത്ത്.
വായിൽ നിന്ന് വരുന്നതായ ദുർഭാഷണം.
ദ കിംഗ് ജെയിംസ് വേർഷൻ ട്രാൻസ്ലേറ്റ്സ് ഫിൽത്തി കമ്മ്യൂണിക്കേഷൻ.
മോശമായ സംഭാഷണങ്ങളെ കുറിച്ചാണ് കിംഗ് ജെയിംസ് വിവർത്തനത്തിൽ പറയുന്നത്.
ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് മീൻസ്. ഫൗൾ സ്പീച്ച്.
ദോഷം നിറഞ്ഞതായ വാക്കുകൾ സംസാരിക്കും.
Obscene language, coarse humor.
ചീത്ത വാക്കുകളെ പറയുക, അശ്ലീല വാക്കുകളെ പറയുക.
And now some Christians think that is very manly or it's contemporary to use this kind of speech.
ഈ തരത്തിലുള്ളതായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പൗരുഷത്വം നിറഞ്ഞതാണെന്ന് ചില ആളുകളെങ്കിലും വിശ്വസിക്കുന്നു. സംസാരങ്ങൾ കടന്നു വരുന്നതായ ഈ തരത്തിലുള്ളതായ തരം താഴ്ന്നതായ ഹാസ്യങ്ങളെ നാം വാസ്തവത്തിൽ കരുതലോടെ സൂക്ഷിക്കേണ്ടതാണ്. നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതായിരിക്കട്ടെ, ഉപ്പിനാൽ രുചി
വരുത്തിയതുമായിരിക്കട്ടെ.
ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഒടുവിലായിട്ട് പൗലോസ് പറയുന്നത് ഭോഷ്ക് പറയുന്നതിനെ കുറിച്ചാണ്, നുണ പറയുന്നതിനെ കുറിച്ചാണ്. മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു തന്നെ എന്നറിയുക. എഫസോസിലുള്ള വിശ്വാസികൾക്ക് ഇതേ താക്കീത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നത്. നാലാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച്. പിശാച് പോഷ്ക് പറയുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 8:44 വാക്യം, യേശു പിശാചിന്റെ തുറന്നു കാട്ടും, അവനിൽ സത്യമില്ല, അവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാവും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകട്ടെ സത്യത്തിന്റെ ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 14:17 വാക്യം, ലോകത്തിനെ സ്വീകരിപ്പാൻ കഴിയാത്ത സത്യത്തിന്റെ ആത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ. അതുകൊണ്ട് ഒരു വിശ്വാസി ഭോഷ്ക പറയുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ പിശാചിനോട് യോജിച്ച്
പ്രവർത്തിക്കുകയാണ്.
എന്നാൽ വിശ്വാസി സ്നേഹത്തിൽ സത്യം സംസാരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് യോജിച്ച്
പ്രവർത്തിക്കുകയാണ്.
എഫെസ്യ ലേഖനം 4:15 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നാം അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു എന്നാണ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നാം ക്രിസ്തുവിനോട് സമാനമായി വളരേണ്ടത്
ആവശ്യമാണ്.
അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ ഉത്ഭവിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെ സാധ്യമായി? ഗലാത്യ ലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ
പറയുന്നു.
ഇതത്ര ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. നിങ്ങൾക്ക് രക്ഷ എന്ന സമ്മാനം നൽകപ്പെട്ടിരിക്കുകയാണ്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സ്വർഗീയ പിതാവിനോട് സംസാരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക്
കിട്ടിയിരിക്കുകയാണ്.
നാം ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളുമാണ്. അവന്റെ ജീവനാണ് അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. നിത്യജീവൻ നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ്, അതിന്റെ അർത്ഥം കർത്താവ് യേശു ക്രിസ്തുവിന് വിശ്വാസം അർപ്പിച്ചപ്പോൾ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ദൈവത്തിന്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ജനിച്ചിരിക്കുന്നത് കൊണ്ട് പൗലോസ് നമ്മോട് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, അതായത് ആത്മാവിനാൽ നിറഞ്ഞവരായി തീരുവീൻ എന്നാണ്. നാം ഒരു മനുഷ്യനോട് യോജിക്കുന്നില്ല എങ്കിൽ അവനോട് ചേർന്ന് നടപ്പാനായിട്ട് കഴിയുകയില്ല. ഭാര്യവർത്താക്കന്മാർ യോജിപ്പോടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്തുക വളരെ എളുപ്പമാണ്. അവർ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഭാര്യ ഭർത്താവ് മുമ്പിലും ഭാര്യ പുറകിലുമാണെങ്കിൽ അവർ ഒരുമിച്ചല്ല നടക്കുന്നത്. നാം അന്യോന്യം യോജിക്കുന്നില്ല എങ്കിൽ ചേർന്ന് നടക്കുക സാധ്യമല്ല. ഇത് കണ്ടെത്തുക വളരെ എളുപ്പമാണ്. ക്രിസ്തീയ ജീവിതത്തിലും ഇത് തന്നെ യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒത്ത ചൂടുകൾ വെക്കുക. നാം മുമ്പിൽ പോവുകയല്ല, നാം പുറകിലുമല്ല. ദൈവത്തിന്റെ അവന്റെ ശബ്ദത്തിനോട് നാം ശ്രദ്ധാലുക്കളാണ്. നമ്മുടെ ആത്മീയമായ ആന്റിനകൾ എല്ലായ്പ്പോഴും അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
studying his word.
അവന്റെ വചനം നാം പരിശോധിച്ചുകൊണ്ടിരിക്കുക.
Our minds are not tested with evil.
നമ്മുടെ ചിന്തകളിൽ ദോഷമല്ല നിറഞ്ഞിരിക്കുന്നത്.
The Holy Spirit imprints God's word into our minds and our hearts.
നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനമാണ് ഇരുമ്പെടുത്ത് ആണികൊണ്ട് എഴുതുന്നത്. നാം ദൈവത്തിന്റെ ചിന്തകൾ അതുകൊണ്ട് ചിന്തിപ്പാൻ
ആരംഭിക്കും.
നാം ദൈവത്തിന്റെ ഹൃദയത്തിനൊത്ത് ചിന്തിപ്പാനായിട്ട് തുടങ്ങും. ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് നമ്മുടെ ഇച്ഛകളെ നാം
വിധേയപ്പെടുത്തും.
പാപത്തിൽ ജീവിച്ചിരുന്നതായ പ്രാണൻ ഇപ്പോൾ ആത്മാവിന്റെ തലത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ദേഹി നിയന്ത്രിക്കപ്പെടുന്നത്. അതിന്റെ ഫലം എന്താവും? നമ്മുടെ ശരീരവും അതിന്റെ പിന്നാലെ
You look healthy.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരോഗ്യവാന്മാരായി തീരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാ ആരോഗ്യമുള്ളവരായി തീരും.
You won't look disappointed and depressed and dejected. You will look healthy.
നിരാശയുള്ളവരായിട്ട് മാനസിക സമ്മർദ്ദത്തിലുള്ളവരായിട്ട് നിങ്ങൾ ഇരിക്കില്ല. നിങ്ങൾ ആരോഗ്യവാന്മാരും ആരോഗ്യവതിയുമായിരിക്കും.
I was talking about Smigglesworth, the evangelist, the great evangelist in the early Pentecostal movement.
Pentecost prasthanathinte aarambhakaalathundana Wigglesworthine kurichu njan soojippichol.
This morning I spoke about him.
Inda adhehathe kurichu raavile njan samsaarichu.
You know, he ticket goes into in the train. He sits on the bench in the train.
Ticket vaangi trainil kaari benchil irikkya.
And as usually communes with God.
Devathodu samsaarichondana naan irikkunnu.
And right opposite him is a man sitting. Right opposite him.
Ayinte നേരെ എതിർവശത്ത് മറ്റൊരാൾ ഇരിക്കുന്നു. തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കരയുന്നതായിട്ട് വിഗിൽസ്ബർത്ത് കണ്ടു. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞെന്നറിയാം? നിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ എനിക്ക് പാപബോധം
ഉണ്ടാവും.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ
ശക്തിയാണ്.
എന്റെ പാപത്തെ കുറിച്ച് നീ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബോധ്യം വരുന്നു.
When you're filled with the Holy Spirit,
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞിരിക്കുന്നെങ്കിൽ,
you are the light.
നാം വെളിച്ചമായി തീരും. നാം പോകുന്ന ഇടത്ത് നിന്ന് ഇരുട്ട്
നീങ്ങിപ്പോകും.
നിങ്ങളെ കാണുമ്പോൾ ചില ആളുകളെങ്കിലും ഓടി ഒളിക്കും. ചില ആളുകൾ നിങ്ങളെ വെറുപ്പോടെ
നോക്കും.
അതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, നിങ്ങളുടെ പ്രകാശമാണ് അതിന്
കാരണമാകുന്നത്.
വെളിച്ചത്തോട് ഇരുളിന് വിദ്വേഷമാണ്. ഇരുട്ടിനെ താല്പര്യപ്പെടുന്നവർ വെളിച്ചത്തിലുള്ളവരെ കാണുമ്പോൾ പകയ്ക്കും. വെളിച്ചത്തിൽ നടക്കുക. അവൻ വെളിച്ചമായിരിക്കുന്ന പോലെ വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. അങ്ങനെയെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ
ശുദ്ധീകരിക്കും.
യേശു പറഞ്ഞു, നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവിനെ അനുസരിച്ച്
നടക്കും.
അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കില്ല.
A lie is any misinterpretation of the truth.
സത്യത്തെ തെറ്റായി അവതരിപ്പിക്കുകയാണ് ഭോഷ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
Even if the words are accurate.
വാക്കുകൾ പോലും ഒരുപക്ഷെ കൃത്യമായിരിക്കും. എനിക്കൊരു മാതലിനുണ്ട്, അവൻ കുഞ്ഞായിരുന്നപ്പോൾ നുണ പറയുന്നത് കണ്ടെത്തി. നീ എന്തിനാ നുണ പറയുന്നത് ചോദിച്ചു. അവനെന്താ പറഞ്ഞറിയാം? ഞാൻ നുണ പറയുകയല്ല, ഞാൻ സത്യത്തെ ഞാൻ സത്യത്തെ തെറ്റായി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്
പറഞ്ഞു.
എല്ലാ ഭോഷ്കും സത്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കലാണ്. അതാണ് ഭോഷ്ക്. വാക്കുകൾ ഒരു പക്ഷെ കൃത്യമായിരിക്കാം, എങ്കിലും നുണ നുണയായിട്ട് ഒരു മുഖഭാഗത്തിലോ അല്ലെങ്കിൽ കൈകളുടെയോ കാലുകളുടെ ഒരു പ്രവർത്തനത്തിൽ ഒരു വാക്കിന്റെ ഒരു വാചകത്തിന്റെ അർത്ഥത്തിന് തന്നെ മാറ്റം വരുത്താം.
So can the motive of the heart. So also the motive of the heart.
ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളും അങ്ങനെ തന്നെയാണ്.
If my watch is wrong.
എന്റെ വാച്ച് തെറ്റായ സമയം കാണിക്കുന്നെങ്കിൽ
I give a friend a wrong time.
തെറ്റായ സമയമാണ് ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ
That's not a lie.
അത് നുണയല്ല.
Lying involves the intent to deceive for the purpose of personal gain.
വ്യക്തിപരമായ ലാഭത്തിനായിട്ട് മറ്റൊരാളെ വഞ്ചിക്കുന്നതിലാണ് തുണ ഇരിക്കുന്നത്.
An old proverb says.
ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്.
Half a fact is a whole lie.
അർത്ഥ വസ്തുത മുഴു ഭോഷ്കാണ്.
കൊലോസ്യ 3:67. 6-7
വാക്യങ്ങൾ.
Because of these things. the wrath of God is coming upon sons of disobedience.
ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു.
In which you yourselves once walked when you lived in.
അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു.
You see, the old life deserves nothing but the very wrath of God.
ദൈവത്തിന്റെ ക്രോധമാണ് നമ്മുടെ പഴയ ജീവിതത്തിൽ ലഭിക്കാനായിട്ട് പോകുന്നത്.
That's why it says because of these things the wrath of God is coming upon the sons of disobedience.
അതുകൊണ്ടാണ് ഇപ്പോൾ അനുസരണം കേട്ടവരുടെ മേൽ ദൈവകോപം വരുവാൻ കാരണമായി തീരുന്നത്.
So that old life deserves nothing but the wrath of God.
ആ പഴയ ജീവിതം ദൈവത്തിന്റെ ക്രോധം അല്ലാതെ മറ്റൊന്നും ലഭിക്കാൻ യോഗ്യമല്ല.
What did Jesus do?
എന്നാൽ യേശു എന്താണ് ചെയ്തത്?
He took that wrath.
ആ ക്രോധം അവൻ ഏറ്റെടുത്തു.
And he gave us new life.
അവൻ നമുക്ക് പുതുജീവൻ നൽകി.
The believer is born of God's spirit.
വിശ്വാസി ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചു.
The Holy Spirit plants the life of Jesus in every believer the moment the person is born again.
പുതുജന്മം പ്രാപിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തു യേശുവിന്റെ ജീവൻ വിശ്വാസിയുടെ ഉള്ളിലാക്കി വെക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന ചൂടുകൾ വെക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ ഉൽപാദിതമായി തീരും. കൊലോസ്യലേഖനം 3:9-10 വാക്യങ്ങൾ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഉരിഞ്ഞുകളക, ധരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. കൊലോസ്യലേഖനം 3:1
If then you have been raised with Christ.
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ.
You see, when Jesus Christ rose from the dead.
കർത്താവായ യേശുക്രിസ്തു മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേറ്റപ്പോൾ.
What did he leave behind?
അവൻ എന്താണ് പുറകിൽ നീക്കി മാറ്റി വെച്ചത്?
What did he leave behind?
എന്താണ് അവൻ പുറകിൽ ഉരിഞ്ഞു കളഞ്ഞത്?
When he rose from the dead, what did he leave
behind? അവൻ മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്താണ് അവൻ ഉരിഞ്ഞു കളഞ്ഞത്? അവന്റെ ശവസംസ്കാരത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ആ ശീലകളെല്ലാം അവൻ പുറകിൽ കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3:20-7 വാക്യങ്ങൾ. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടിയെങ്കിലും ആ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ലതാനും പിന്നെ അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്നു കല്ലറയിൽ കടന്നു ശീലകൾ കിടക്കുന്നത്. അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കിടക്കാതെ വേറിട്ടവരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ കിടക്ക വൃത്തിയായി വിരിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴും ഏതാണ്ട് അതുപോലെയാണ് ചെയ്തതെന്ന് തോന്നുന്നു. തന്റെ ശവസംസ്കാരത്തിൽ ഉപയോഗിച്ച ശീലകളെല്ലാം അവൻ വേറൊരിടത്ത് മാറ്റിവെക്കുന്നു, അത് ചുരുട്ടി വെച്ചിരിക്കുന്നു. എന്നാൽ ലാസർ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. അവന് ശവസംസ്കാരത്തിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പിന്നെ ആവശ്യമില്ല.
സോ ജീസസ് ഇൻസ്ട്രക്ട്സ് ദി പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിംഗ് അറൗണ്ട് ലൂസൻ ഫ്രം ദി ഗ്രേവ് ക്ലോത്ത്, ലെറ്റ് ഹിം ഗോ.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അടുത്തു നിന്നവരോട് പറഞ്ഞു അവന്റെ കെട്ടഴുപ്പിയിൽ അവൻ പോകട്ടെ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം
11:44
വാക്യം.
The man who had died came out, his hands and feet bound with linen strips and his face wrapped with a cloth.
മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയിരുന്നു.
I wonder how he could walk when he is bound.
അവൻ കെട്ടപ്പെട്ടപ്പോൾ എങ്ങനെയാണ് നടന്നത് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാൻ വന്നു, നടക്കാനൊക്കില്ല. ഒരുപക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ ഉയർത്തിയെടുത്തുകൊണ്ട്
വന്നതായിരിക്കാം.
അതുകൊണ്ടാണ് യേശു പറഞ്ഞ അവന്റെ കെട്ടഴുപ്പിൻ അവൻ പോകട്ടെ. അവൻ കെട്ടഴുപ്പിൻ അവൻ പോകട്ടെ. അവൻ ഉയർത്തവന് എഴുന്നേറ്റവനായിട്ട് കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നു.
For us saved sinners, the grave clothes represent the old life.
രക്ഷിക്കപ്പെട്ട പാപികളെ സംബന്ധിച്ചിടത്തോളം ഈ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചത് ശീലകൾ നമ്മുടെ പഴയ ജീവിതത്തിന് തുല്യമാണ്.
All sinful deeds.
നമ്മുടെ പഴയ പാപ പ്രവൃത്തികൾ.
Now that we have new life in Christ.
ഇപ്പോൾ ക്രിസ്തുവിൽ നമുക്ക് പുതുജീവൻ ഉള്ളതുകൊണ്ട്
Walk in newness of life.
ജീവന്റെ പുതുക്കത്തിൽ അത്രേ നാം നടക്കേണ്ടത്.
Put off the old deeds and desires.
ആ പഴയ മോഹങ്ങളെയും പഴയ താല്പര്യങ്ങളെയും ഉരിഞ്ഞു കളക.
Put off those grave clothes.
ആ പഴയ ശവസംസ്കാര വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളക.
You know that's what actually baptism means.
അത്രേ സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നു. സ്നാനം എന്നത് ഒരു ശവസംസ്കാര
ശുശ്രൂഷയാണ്.
അതോടൊപ്പം തന്നെ അതൊരു ഉദ്ധാരണത്തിന്റെ
ശുശ്രൂഷയും.
നാം ലോകത്തിനും ജഡത്തിനും പിശാചിനും മരിച്ചിരിക്കുന്നു. നമ്മുടെ ശവസംസ്കാര വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു കളയുന്നു. റോമലേഖനം 6:4 നാലാം വാക്യം.
We were buried therefore with him by baptism into death in order that just as Christ was raised from the dead by the glory of the Father, we too might live.
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ.
Backwards down like you lay them in the grave.
അതുകൊണ്ടാണ് സ്നാനത്തിൽ നമ്മളെ ആളുകളെ പുറമോട്ട് മലർത്തുന്നത് ഒരു ശവസം ശവം കിടക്കുന്നത് പോലെ തന്നെ.
And then you lift them up.
പിന്നെ അവൻ ഒരു ഉയർത്തെഴുന്നേറ്റ് ഒരു പുതുജീവന്റെ അടയാളമായി
raised with Christ.
ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു.
We too might walk in newness of life.
ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടതിനായിട്ട് അത്രേ അങ്ങനെ ചെയ്യുന്നു.
That needs to happen in your heart before you get into water.
അത് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ടതായ കാര്യമാണ്.
If that's not happening you get into water, you can get in water 1,000 times next.
അങ്ങനെ ഹൃദയത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ 1,000 തവണ വെള്ളത്തിൽ കയറി ഇറങ്ങാം.
We are raised with Christ.
എന്നാൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം ഇനി ജീവന്റെ പുതുക്കത്തിൽ അത്ര നടക്കേണ്ടത്.
How do we do this?
എങ്ങനെയാണ് ഇത് സാധിക്കുക?
By practicing consciously our position in Christ.
ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനം എന്താണെന്നുള്ളത് ബോധപൂർവ്വം നാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക അത്ര വേണ്ടത്.
The same message in the morning actually.
ഇന്ന് രാവിലെ ഞാൻ നൽകിയ അതേ ദൂത് തന്നെ.
Understanding your position in Christ.
ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുക.
Claiming your position in Christ.
ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനം നമ്മുടെ അവകാശമാക്കി തീർക്കുക.
Reckoning ourselves dead to the old sinful nature and alive to Christ.
പഴയ പാപപ്രവൃത്തിയിൽ നാം മരിച്ചവരെന്നും ക്രിസ്തുവിനെ ജീവിക്കുന്നവരെന്നും നമ്മെ തന്നെ എണ്ണുക.
And we live because the Holy Spirit lives in us.
ക്രിസ്തു ദൈവത്തിന്റെ ആത്മാവ് നാം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് അത്രേ നാം ജീവിക്കുന്നത്.
We are alive to Jesus because the Holy Spirit lives in us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് നാം ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നവരാണ്. ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു കരുതട്ടെ. ആത്മാവ് നമ്മോട് സംസാരിച്ചത് നാം അതിനനുകൂലമായി പ്രതികരിക്കേണ്ടതും ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയതാവേ, ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഥാവെ, ഞങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ തക്കവണം. കഥാവെ, ഈ ദിവസങ്ങൾ ഞങ്ങൾ കിടയാക്കണം. ഉരിഞ്ഞു കളയേണ്ടത് ഉരിഞ്ഞു കളവാൻ തക്കവണം. ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ ഭാവങ്ങളിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ കഥാവെ പഴയതിൻ്റെതൊക്കെയും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും അവശേഷിക്കുന്നുവെങ്കിൽ കഥാവെ ഉരിഞ്ഞു കളഞ്ഞ് ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ തക്കവണം. ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് വചനം കേട്ട എല്ലാവരെയും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
Thank you.